കാർട്ടൂണിലെ കാൽപന്ത് കളി. എം മോനായി എഴുതിയ ലേഖനം. 11 കളിക്കാരടങ്ങുന്ന രണ്ട് ടീമുകൾ. അവരുടെ കൈകൾ ഒഴികെ ശരീരത്തിൻ്റെ ഏതു ഭാഗവും ഉപയോഗിച്ച് എതിർ ടീമിൻ്റെ ഗോളിലേക്ക് പന്ത് അടിക്കാൻ ശ്രമിക്കുന്നു. എതിർ ടീമിൻ്റെ വലയിലേക്ക് പന്തടിക്കാൻ ശ്രമിക്കുന്നു. ഗോൾ കീപ്പർക്ക് മാത്രമേ കൈകൊണ്ടുള്ള പന്ത് കൈകാര്യം ചെയ്യാൻ അനുവാദമുള്ളൂ. അതും ഗോളിന് ചുറ്റുമുള്ള പെനാൽറ്റി ഏരിയയിൽ മാത്രം. അതുകൊണ്ട് ഒരു രസികൻ കാൽപന്ത് കളിയെ വിശേഷിപ്പിച്ചത് 20 പേർ ഒരു പന്തിന് പിന്നാലെ ഓടുന്ന ഭ്രാന്ത് എന്നാണ്. എങ്കിൽ 20 പേർക്കും ഓരോ പന്ത് കൊടുക്കാൻ കളി കണ്ട ഒരു രാജാവും പറഞ്ഞു. പക്ഷേ പങ്കെടുക്കുന്നവരുടെയും കാണികളുടെയും എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ഗെയിമാണ് ഫുട്ബോൾ. നിയമങ്ങളും ഉപകരണങ്ങളും ലളിതം. പരന്ന സ്ഥലവും ഉരുണ്ട പന്തുമുണ്ടെങ്കിൽ എവിടെയും കളിക്കാം. തെരുവുകൾ, ഔദ്യോഗിക ഫുട്ബോൾ കളിക്കളങ്ങൾ, സ്കൂൾ കളിസ്ഥലങ്ങൾ, പാർക്കുകൾ, ബീച്ചുകൾ എന്നിങ്ങനെ എവിടെയും. ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏകദേശം 25 ദശലക്ഷം ഫുട്ബോൾ കളിക്കാരും 130 കോടി ജനങ്ങളും ഫുട്ബോളിൽ താൽപ്പര്യമുള്ളവരാണെന്നാണ് ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ഫിഫ കണക്കാക്കുന്നത്. ലോക ജനസംഖ്യയുടെ പകുതി 400 കോടി ജനങ്ങൾ ലോകകപ്പ് കളി കാണുന്നതായി പറയുന്നു. രാഷ്ട്രീയം, സിനിമ, സാഹിത്യം, തത്വചിന്ത തുടങ്ങിയ വിഷയങ്ങൾ പോലെ ഫുട്ബോളും കാർട്ടൂണുകൾക്ക് വിഷയമായിട്ടുണ്ട്. ഒരു സ്പോർട്സ് കാർട്ടൂണിസ്റ്റ് കാരിക്കേച്ചറിസ്റ്റിൻ്റെ സമയം വക കഴിവുകളും കോളമിസ്റ്റിൻ്റെ മാനസികാവസ്ഥയും ഉപയോഗിച്ചാണ് സ്പോർട്സ് കാർട്ടൂൺ സൃഷ്ടിക്കുന്നത്. അത് ജേർണലിസത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപവും സ്പോർട്സ് കവർ ചെയ്യുന്നതിനുള്ള വ്യത്യസ്തമായ രീതിയുമാണ്. 1930 മുതൽ 1960 വരെയുള്ള കാലഘട്ടം സ്പോർട്സ് കാർട്ടൂണിൻ്റെ സുവർണ കാലമായി കണക്കാക്കപ്പെടുന്നു. ഈ സമയത്ത് സ്റ്റാഫ് കാർട്ടൂണിസ്റ്റുകൾ ആഴ്ചയിൽ 5-6 കാർട്ടൂണുകൾ സ്പോർട്സ് പേജിൽ വരയ്ക്കും. അത് പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുമായിരുന്നു. തൽഫലമായി ഉണ്ടാകുന്ന ദൃശ്യത്തിന് ഒരു റിപ്പോർട്ടറുടെ വാക്കുകൾക്കോ ഫോട്ടോഗ്രഫിക്കോ കഴിയാത്ത വിധത്തിൽ കളിയിലെ ഒരു സംഭവം ചിത്രീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. 1930കളിൽ ഷേവ് ചെയ്യാത്ത ബ്ലൂക്ലിൻ ബം സൃഷ്ടിച്ച ന്യൂയോർക്ക് വേൾഡ് ടെലിഗ്രാമിലെ വില്ലാർഡ് മുള്ളിൽ ആണ് ഏറ്റവും പ്രശസ്തമായ കായിക കാർട്ടൂണിസ്റ്റുകളിലൊന്ന്. ഈ കഥാപാത്രം ആരാധകരുമായി അഗാധമായി സംവദിച്ചു. ഫുട്ബോൾ കളി വിഷയമാക്കി 1500 തന്നെ എൽഗ്രേവിംഗ് വന്നിട്ടുണ്ട്. 1921 ഇംഗ്ലണ്ടിൽ നടന്ന ഒരു ഫുട്ബോൾ കളി കലാപമായി മാറിയത് കാർട്ടൂണിന് വിഷയമായി. 1877 ജപ്പാനീസ് പ്രിന്റിൽ വർണ്ണിക്കുന്നത് സമുറായി യോദ്ധാക്കളുടെ ഫുട്ബോൾ കളിയാണ്. റിഗ് വൂട്ടൺ ഇംഗ്ലണ്ടിലെ സൺഡേ എക്സ്പ്രസിനായി 1933 സൃഷ്ടിച്ച സ്പോർട്സിംഗ് സാം എന്ന കാർട്ടൂൺ പരമ്പര 30 വർഷത്തിലേറെക്കാലം തുടർന്നു. പൂർണ്ണമായും നിശബ്ദ കാർട്ടൂണായിരുന്നു അത്. ഫുട്ബോളും ഇതര സ്പോർട്സുകളുമാണ് അതിൽ വിഷയമായത്. 1949 അദ്ദേഹം അമാൽഗമേറ്റഡ് പ്രസിന്റെ കോമിക് നോക്കൌട്ടിന് വേണ്ടി സൃഷ്ടിച്ച സ്പോർട്ടിയും വലിയ വിജയമായിരുന്നു. വുട്ടന്റെ കാർട്ടൂണുകൾ ഇന്ത്യയിൽ ഹിന്ദു പത്രത്തിന്റെ സ്പോർട്സ് ആൻഡ് പാസ്റ്റ് ടൈം എന്ന പണ്ടത്തെ അവരുടെ സ്പോർട്സ് മാസികയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ചാൾസ് ഷൂൾസിന്റെ വിഖ്യാതമായ പീനട്സിലെ മിക്കവാറും എല്ലാ ചാർലി ബൺ കാർട്ടൂണുകളിലും പന്ത് കളിക്ക് പ്രാധാന്യം നൽകിയിരുന്നു. ഗെയിമിന്റെ അവസാനത്തിൽ ചാർലി വലിയ ഫീൽഡ് ഗോൾ നേടാൻ ശ്രമിക്കും. അവൻ എത്ര ശ്രമിച്ചാലും മറ്റൊരു കഥാപാത്രം ലൂസി എല്ലായ്പ്പോഴും പന്ത് വലിച്ചെറിയുമായിരുന്നു. കാർട്ടൂണുകൾക്ക് പുറമേ ആനിമേഷനിലും ഗെയിമുകളിലും ഫുട്ബോൾ പ്രധാന ഇടം നേടി. പരമ്പരാഗത 20 ആനിമേഷനും 30 കമ്പ്യൂട്ടർ ഗ്രാഫിക്സും ഇടകലർത്തി ഗൈമോണ്ട് അൽഫാനും നിർമ്മിച്ച ഒരു ആനിമേറ്റഡ് ടെലിവിഷൻ പരമ്പരയാണ് ഗാലക്സ് ഫുട്ബോൾ. 2006 ജൂൺ 3 മുതൽ ഇത് സംപ്രേഷണം ചെയ്തു. ഗാലക്സ്റ്റിക് ഫുട്ബോളിന്റെ പ്രപഞ്ചത്തിൽ സെലിയോൺ ഗാലക്സിയിലെ ജനങ്ങൾ ഫുട്ബോളിന് സമാനമായ ഒരു കായിക ഇനമായ ഗാലക്സിക് ഫുട്ബോളിൽ മത്സരിക്കുന്നു. ഒരു കളിക്കാരന്റെ വേഗത, കരുത്ത്, ചാബല്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കുന്ന മാന്ത്രിക ഊർജം കൂട്ടിച്ചേർക്കുന്നതിലൂടെ ഗെയിം സങ്കീർണമാകുന്നു. ഗാലക്സിക് ഫുട്ബോൾ കപ്പിൽ മത്സരിച്ച് വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അനുഭവ പരിചയമില്ലാത്ത ഗാലക്സിക് ഫുട്ബോൾ ടീമിന്റെ വിധിയാണ് കഥ പിന്തുടരുന്നത്. മലയാളത്തിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ കാര്യങ്ങൾ വിഷയമാകുന്നത് പോലെ ഫുട്ബോൾ കാർട്ടൂണുകൾ കാര്യമായി വന്നിട്ടില്ല. മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി പത്രങ്ങളിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തോടൊപ്പം ഫുട്ബോൾ കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1990 ലോകകപ്പിനോടനുബന്ധിച്ച് ഈ ലേഖകന്റെ ഫുട്ബോൾ കാർട്ടൂണുകൾ പരമ്പരയായി പ്രസിദ്ധീകരിച്ചിരുന്നു. പകുതിയിലേറെ ജനങ്ങളുടെ ലഹരിയും വിനോദവുമായി മാറിയ ഫുട്ബോളും അതിലെ ഇഷ്ടതാരങ്ങളും രാജ്യത്തിൻ്റെയും മതത്തിൻ്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ അതിജീവിച്ച് തുടരുന്നു എന്നത് എന്നും പ്രചോദനമാണ്.